ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
ആത്മാവിൽ പ്രഭ ചൊരിയൂ സ്നേഹത്തിൻ തിരിനാളമേ, കാരുണ്യത്തിൻ പൊന്തീപമേ, നിറയ്ക്കുക ആത്മാവിൽ, നിറയ്ക്കുക ആത്മാവിൽ, എൻ പ്രിയനാഥ നീ നിറയ്ക്കുക ആത്മാവിൽ, എൻ പ്രിയനാഥ നീ. ആത്മാവിൽ പ്രഭ ചൊരിയൂ സ്നേഹത്തിൻ തിരിനാളമേ, കാരുണ്യത്തിൻ പൊന്തീപമേ, നിറയ്ക്കുക ആത്മാവിൽ. ഏകാന്തപഥികനായ ഞാൻ അലഞ്ഞിടും നേരം കരം നീട്ടി എന്നെ പുണർനീടണേ, ഏകാന്ത പഥികനായ അലഞ്ഞീടും നേരം കരുണയിൻ കരം നീട്ടി എന്നെ പുണർനീടണേ. ദുഃഖത്തിൻ സാഗരം നീന്തിടുമ്പോൾ ആശ്വാസമായി നിലണയണമേ, ദുഃഖത്തിൻ സാഗരം നീന്തിടുമ്പോൾ ആശ്വാസമായി നിലണയണമേ. ആത്മാവിൽ പ്രഭ ചൊരിയൂ സ്നേഹത്തിൻ തിരിനാളമേ, കാരുണ്യത്തിൻ പൊന്തീപമേ നിറയ്ക്കുക ആത്മാവിൽ.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ,
ഇത് കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമാനുവൽ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം. ദൈവസ്നേഹം നിങ്ങളുമായി പങ്കുവെക്കുവാൻ എനിക്ക് ലഭിച്ച ഈ സുവർണ അവസരത്തിനായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. നിങ്ങളെ ഈ സന്ദേശം കേൾക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളുടെ കാതുകളെ സജ്ജമാക്കിയ സ്വർഗത്തിലെ ദൈവത്തിനോടും ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ അല്ലെങ്കിൽ സ്ഥിരമായി കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ നിങ്ങളെ എൻ്റെ നന്ദിയെ എൻ്റെ കടപ്പാടിനെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളോട് എന്നും കേൾക്കുവാൻ നാളെയും ഇതേ സമയത്ത് ഒരുമിച്ച് കൂടുവാൻ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ ദൈവം അവസരം നൽകുന്നു. അവസരം നൽകട്ടെ. നിങ്ങൾ അതിനായി കടന്നു വരണമെന്ന് ഞാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹത്തെ വിചാരിച്ച് കരുതി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങ് നൽകുന്ന രക്ഷയ്ക്കായി നന്ദി പറയുന്നു. ഇന്നത്തെ രക്ഷയെ കർത്താവ് ഏറ്റവും ചെറിയ രീതിയിൽ മനസ്സിലാക്കുവാൻ, ഇതിൻ്റെ ആഴങ്ങളെ ഒറ്റവാക്കിൽ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്ഷ എത്രമാത്രം ബുദ്ധിമുട്ടേറിയ ഒരു പദ്ധതിയാണ് അങ്ങയുടേത് എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും അതിനെ ലളിതമാക്കി ചിന്തിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. പിതാവെ, ഞങ്ങളോടുകൂടെ ഇരിക്കുമാറാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയുന്നു. സകലവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കട്ടെ. കൃപയോട് കേൾക്കണമേ പരിശുദ്ധനായ പിതാവേ, ആമേൻ. പ്രിയരേ, നിങ്ങൾക്ക് രക്ഷയുടെ സാരാംശം ഒരു വാക്കിലേക്ക് ചുരുക്കുവാൻ കഴിയുമെങ്കിൽ ആ വാക്ക് ഏതായിരിക്കാം? ഏത് വാക്കിലൂടെയാണ് നിങ്ങൾ രക്ഷയുടെ സാരാംശം ഒറ്റ വാക്കിൽ മറ്റുള്ളവരുമായി പറയുവാൻ, തിരിച്ചറിയുവാൻ ഉപയോഗിക്കുന്നത്? ദൈവം പാപികളെ രക്ഷിക്കുന്നത് പോലെ സങ്കീർണമായ ഒരു ബൃഹത്തായ പദ്ധതി എന്തെങ്കിലും ഒരു വാക്കിൽ ഒതുക്കുവാൻ സാധിക്കുമോ? ദൈവത്തിൻ്റെ മഹത്തായ രക്ഷയുടെ രൂപകൽപ്പനയെടുത്ത് ഒറ്റ വാക്കിൽ ലളിതമാക്കുന്നത് ഒരുതരം ധാർഷ്ട്യമായ ഒരു രീതിയല്ലേ? അത് അസാധ്യമാണ് എന്നുള്ള അനുമാനത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് മറ്റൊരു തരത്തിൽ ചിന്തിക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എങ്ങനെ നമുക്കതിന് സാധിക്കും? ബൈബിളിൽ നിന്ന് നമ്മൾ ചില വാക്കുകൾ എടുത്ത് ദൈവത്തിൻ്റെ രക്ഷയുടെ പദ്ധതിയെ ഒറ്റ വാക്കിൽ നമ്മൾ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അത് കൃപ എന്നാണോ, അല്ലെങ്കിൽ രക്തം എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കാമോ, അല്ലെങ്കിൽ നീതീകരണം എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കാമോ, അല്ലെങ്കിൽ വിശുദ്ധീകരണം എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കാമോ, നമുക്ക് സുവിശേഷം എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ രക്ഷയെ നമുക്ക് മറ്റുള്ളവരോട് അല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കുമോ? ഇത്രയും ബൃഹത്തായ ഒരു വലിയ പദ്ധതി എങ്ങനെ ഒറ്റവാക്കിലേക്ക് നമുക്ക് ചുരുക്കുവാൻ സാധിക്കും? അല്ലെങ്കിൽ നമുക്ക് അനുസരണം എന്നുള്ള ഒരു വാക്കിലാണ് രക്ഷയുടെ പദ്ധതി ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അല്പമായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കാം. നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ഒരിക്കൽ ഒരു ധനികനായ ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള വിശദീകരണം മർക്കോസിൻ്റെ സുവിശേഷം 10:17 നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. കൽപ്പനകൾ പാലിക്കുവാനും അനുസരിക്കുവാനും യേശു അവനോട് പറയുന്നു. വാക്യം 19:19 യേശു രക്ഷയെ ഒരു വാക്കിലേക്ക് ചുരുക്കിയതായിട്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കും. എന്താണത്? അനുസരണം. രണ്ടാമത്, മറ്റൊരവസരത്തിൽ ഒരു കൂട്ടം യഹൂദന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഇതേ ചോദ്യം ചോദിച്ചു, നിത്യജീവൻ ലഭിക്കാൻ നമ്മൾ എന്തു ചെയ്യണം, ഞങ്ങൾ എന്തു ചെയ്യണം? യോഹന്നാൻ്റെ സുവിശേഷം 6:28. ഈ സമയം യേശു മറ്റൊരു വാക്ക് രക്ഷയ്ക്ക് പകരമായി ഒറ്റ വാക്കിൽ പറയുകയാണ്, വിശ്വാസം. അവനെ അല്ലെങ്കിൽ അയച്ചവനിൽ വിശ്വസിക്കുവിൻ. വാക്യം 29. ഒരേ ചോദ്യത്തിന് കർത്താവ് രണ്ട് വ്യത്യസ്തമായ ഉത്തരം നൽകുവാൻ ശ്രമിച്ചു എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? അല്ലെങ്കിൽ ഒരേ ചോദ്യത്തിന് രണ്ട് വ്യത്യസ്തമായ ഉത്തരം നൽകുവാൻ യേശുവിന് എങ്ങനെ കഴിഞ്ഞു? സ്വർഗത്തിലെത്താൻ കൽപ്പനകൾ പാലിക്കണമെന്നതാണോ ശരി? കൽപ്പനയാണോ രക്ഷയുടെ അടിസ്ഥാനം? രക്ഷ കൽപ്പനയുടെ അനുസരണത്തിലൂടെ വരുന്നു എന്നാണെങ്കിൽ മുകളിൽ ഉദ്ധരിച്ചതുപോലെ യേശുവിൻ്റെ രണ്ട് പ്രസ്താവനകളും പരസ്പര വിരുദ്ധവും പുതിയ നിയമ ഭാഗത്തിലെ റോമ ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും ഒക്കെ എഴുതിയിരിക്കുന്നതിന് വിരുദ്ധമായിട്ട് വരികയും ദൈവവചനം തന്നെ പരസ്പര വിരുദ്ധമാണെന്ന് നമ്മൾ ചിന്തിക്കുവാനും ഇടയാകും. യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും യഥാർത്ഥ പ്രചോദനം യേശു പുനരവതരിപ്പിക്കുകയായിരുന്നു. മശിഹ എന്ന നിലയിൽ അവൻ പഴയ നിയമത്തെ അതിൻ്റെ ഇരട്ടി സ്നേഹ ആവശ്യകതയിൽ സംഗ്രഹിച്ചു. അതായത് രണ്ട് തരത്തിലുള്ള സ്നേഹം ഒരുമിച്ച് ചേർത്ത് ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കുന്നതും അതിൻ്റെ വിശ്വാസത്തെയും ഒക്കെ ചേർത്തു വച്ചു. ദൈവത്തോടും അയൽക്കാരനോടുമുള്ള സ്നേഹം, ഈ കാര്യങ്ങൾ രണ്ടും ഉൾപ്പെടുത്തി സ്നേഹത്തിൻ്റെ കൽപ്പനയുടെ സാരാംശത്തിലേക്ക് കൊണ്ടുവന്നു. അത് ഒരു തെറ്റായ ഒരു കാര്യമല്ല. അതായത് ഏതെങ്കിലും ഒരു വലിയ കാര്യത്തെ ചെറിയ ഒരു രീതിയിലേക്ക് സംഗ്രഹിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, രക്ഷ എന്ന് പറയുന്ന ആ ഒരു വലിയ പദ്ധതിയെ ഒറ്റ വാക്കിലേക്ക് സംഗ്രഹിക്കുന്നത് ഒരു തെറ്റായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുമോ? ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എത്ര ചുരുക്കിയാലും അതിൻ്റെ അന്തസത്ത നമ്മൾ ഒരിക്കലും നഷ്ടമാക്കുവാൻ പാടുള്ളതല്ല. എല്ലാത്തിനും ഉപരിയായി അവൻ്റെ നിസ്വാർത്ഥവും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പരിധിയുമില്ലാത്തതായ സ്നേഹത്തെ, അതിൻ്റെ ആവശ്യകതയെ, അതിൻ്റെ വിവിധ കാഴ്ചപ്പാടുകളെയൊക്കെ ആയിരുന്നു യേശുക്രിസ്തു അയൽക്കാരനെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ അതൊരിക്കലും ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് പകരമായി കൊടുത്ത മറ്റൊരു കൽപ്പനയായിട്ടോ അല്ലെങ്കിൽ അതിനെ മാറ്റിക്കളഞ്ഞോ എന്നൊന്നും അർത്ഥം വരുന്നില്ല. സ്നേഹത്തിനും ധാർമ്മിക വിശുദ്ധിക്കും വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ ആവശ്യത്തിനു പുറകിൽ ദൈവത്തിൻ്റെ പരമാധികാര ഭരണം അവനിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ തികഞ്ഞ ബോധ്യത്തിൽ നിന്നാണ് ദൈവ കൽപ്പനയുടെ അന്തസത്ത ഇന്നതാണ്, അല്ലെങ്കിൽ ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുക എന്നുള്ളതാണ് എന്ന് കർത്താവ് പ്രഖ്യാപിക്കുവാനുള്ള കാരണം. ക്രിസ്തുവുമായുള്ള വിശ്വാസിയുടെ രക്ഷാകരമായ കൂട്ടായ്മയിൽ മത്തായിയുടെ സുവിശേഷം 5:48 പറയുന്നത് പോലെ, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ എന്ന അവൻ്റെ കൽപ്പന ഒരു കാലാന്തരപരമായ വാഗ്ദത്തം മാത്രമല്ല, ഒരു സവിശേഷമായ സുവിശേഷത്തിൻ്റെ അനുഗ്രഹം കൂടിയാണ്. ഈ കൽപ്പന എവിടെയും നമുക്ക് ഉപയോഗിക്കുവാനും നമുക്ക് നടപ്പിലാക്കുവാനും സാധിക്കും. ചുരുക്കത്തിൽ, ദൈവവുമായുള്ള ശരിയായ ബന്ധത്തിൻ്റെ പുനഃസ്ഥാപനത്തെയും ആത്മീക ജനനത്തെ അല്ലെങ്കിൽ വീണ്ടും ജനത്തിൻ്റെ നടി ഫലങ്ങളെയും സൂചിപ്പിക്കുന്ന നീതീകരണവും ക്ഷമയും സമാനമായ ആശയങ്ങളെയും യേശു പരിഗണിച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തിനായി വിശുദ്ധീകരിക്കപ്പെട്ട സ്നേഹത്തിന്റെ ജീവിതം നയിക്കുവാൻ നീതീകരിക്കപ്പെട്ട ഒരു വിശ്വാസി ഏത് തരത്തിലാണ് ബാധ്യസ്ഥനാണ് എന്നുള്ളത് തൻ്റെ ഈ വിശദീകരണത്തിലൂടെ കർത്താവ് നൽകുകയായിരുന്നു, കൂടുതലായി പഠിപ്പിക്കുകയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലെ ഈ ഭാഗം നമ്മൾ വീണ്ടും പരിഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു ഭാഗം നമ്മൾ പരിഗണിക്കുമ്പോൾ, തൻ്റെ ശരീരത്തെ അപ്പമായും തൻ്റെ ശരീരത്തെ മുന്തിരിച്ചാറായും താരതമ്യപ്പെടുത്തിക്കൊണ്ട് യേശു തുടരുകയാണ്. ഈ പ്രതീകാത്മകമായ അവൻ്റെ മാംസം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഒരാൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനാവില്ല. ഈ സാമ്യം ഗ്രഹിക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു പലർക്കും. അവൻ്റെ ശിഷ്യന്മാർ പലരും ഈ ഒരു വാക്കോടുകൂടി, ഈ രക്തം കുടിക്കണം, അപ്പം അല്ലെങ്കിൽ മാംസം കഴിക്കണം എന്നൊക്കെ പറഞ്ഞതോടുകൂടി പല ശിഷ്യന്മാരും യേശുക്രിസ്തുവിൻ്റെ പിന്തുടരുന്നത് അവസാനിപ്പിക്കുക പോലും ചെയ്തു. അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിന വാക്ക്, ഇതൊക്കെ കേൾക്കാൻ ആർക്ക് സാധിക്കും എന്ന് പറഞ്ഞിട്ട് അവർ പിന്നീട് അല്ലെങ്കിൽ അവർ പോകുകയും ചെയ്തു. സാമ്യം മനസ്സിലാക്കുവാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിങ്ങൾ അപ്പം വായിലെടുക്കുമ്പോൾ നിങ്ങൾ അതിൽ എത്രമാത്രം കഴിക്കും നിങ്ങളൊന്ന് അത് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വായിൽ മുന്തിരിച്ചാറ് ഒഴിക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം അകത്തേക്ക് ഇറക്കുന്നു? ഉറപ്പായിട്ട് ഞാൻ പറയാം, അത് പൂർണ്ണമായും നിങ്ങൾ അകത്തേക്ക് ഇറക്കാറുണ്ട്. അതിലൊരു അംശം പോലും പുറത്തേക്ക് തുപ്പിക്കളയുവാൻ നമ്മൾ ശ്രമിക്കാറില്ല. എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? നമ്മൾ 100% ഭക്ഷണവും ദ്രാവകവും അകത്തേക്ക് ഒരുക്കുന്നു അല്ലെങ്കിൽ ഇറക്കുന്നു. വിശ്വാസത്താൽ നാം ഇത് ചെയ്യുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? യേശു ഭാഗികമായിട്ടല്ല, പൂർണ്ണമായി നമ്മളെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുന്നു എന്ന് അല്ലേ അർത്ഥമാക്കുന്നത്? ഈ കാര്യം യഹൂദന്മാരോട് യേശു പറയുവാൻ ശ്രമിച്ചു. പാതി മനസ്സോടുകൂടിയുള്ള നടപടികൾ ദൈവവുമായിട്ട് ഒരുമിച്ച് പോകുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കർത്താവ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിർത്തുന്നതിൻ്റെ ആകത്തുക. മറ്റൊരു ഉദാഹരണം കൂടി നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ഈ രക്ഷയുടെ പദ്ധതികളെ ഒറ്റ വാക്കിൽ സംഗ്രഹിക്കുവാൻ കാരണമായി തീരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വർഷത്തിലെ 364 ദിവസവും ഞാൻ വിശ്വസ്തനാണ്. വർഷത്തിൽ ഒരു ദിവസം മാത്രം ഞാൻ അവിശ്വസ്തത കാണിച്ചാൽ നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. ഇങ്ങനെ നമുക്ക് നമ്മുടെ പങ്കാളിയോട് പറയാൻ സാധിക്കുമോ? ഞാൻ 100% മുഴുവൻ സമയവും വിശ്വസ്തനായിരിക്കണമെന്നാണ് എൻ്റെ പങ്കാളി അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി ആഗ്രഹിക്കുന്നത് എന്നുള്ളത് യുക്തിസഹമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ സമ്പന്നനായ യുവ ഭരണാധികാരിയുടെ കാര്യമോ? എവിടെയായിരുന്നു അവന് യഥാർത്ഥത്തിൽ അനുസരണം? എവിടെയായിരുന്നു അവനിൽ വിശ്വാസമുണ്ടായിരുന്നത്? താൻ എല്ലാ കൽപ്പനകളും പാലിച്ചുവെന്ന് യുവാവ് പ്രതികരിച്ചപ്പോൾ യേശു അവനോട് തർക്കിച്ചില്ല. തനിക്കുള്ളതെല്ലാം വിറ്റ് അവനെ അനുഗമിക്കുവാൻ യേശു അവനോട് പറഞ്ഞു. ഇത് ചെയ്യാൻ മനസ്സില്ലാ മനസ്സോടെ യുവാവ് ശ്രമിക്കുകയും യേശു പറഞ്ഞത് ഗമനിക്കാതെ പോകുകയും ചെയ്തു. ഭൗതിക നിയമത്തിൻ്റെയും ജീവിതത്തിൻ്റെയും അസ്തിത്വത്തെക്കാൾ അതിൻ്റെ തത്വം വിശ്വാസത്തിലൂടെയും അനുസരണത്തിലൂടെയും പ്രകടമാക്കുന്നതിനാണ് യേശു കൂടുതൽ ഊന്നൽ നൽകുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. യേശു എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇതിന് തൊട്ടു മുമ്പുള്ള മറ്റൊരു കഥ കൂടി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യേശുവിൻ്റെ അടുക്കൽ വരുന്ന കൊച്ചുകുട്ടികളുടെ കഥ മർക്കോസ് പറയുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവൻ ഒരിക്കലും അതിൽ പ്രവേശിക്കുകയില്ല. ഒരു ചെറിയ കുട്ടിയുടെ പ്രത്യേകത എന്താണ്? ചിലർ ഉത്തരം പറഞ്ഞേക്കാം, വിശ്വാസം അല്ലെങ്കിൽ നിഷ്കളങ്കത. എന്നിരുന്നാലും മുതിർന്നവർക്കും വിശ്വാസവും നിഷ്കളങ്കതയും ഒക്കെ ഉണ്ട്. ഒരു ചെറിയ കുട്ടിക്ക് ഒരു ബാക്ക് പാക്കും അല്ലെങ്കിൽ ഒരു ബാഗും അതിൽ എങ്ങനെയെങ്കിലും ജീവിക്കുവാനുമുള്ള ഒരു കാര്യങ്ങളുമൊക്കെ ഇട്ട് ഒരു കിറ്റാക്കി അല്ലെങ്കിൽ ഒരു കവറാക്കി മരുഭൂമിയിൽ ഒറ്റയ്ക്ക് വിടുക, -ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും ആ കുട്ടി ചെയ്യുക? അല്പസമയം അവർ ആ കുട്ടി ഒന്ന് മടിച്ചു നിന്നതിന് ശേഷം അല്ലെങ്കിൽ പൊരുതി നിന്നതിന് ശേഷം അവരുടെ പോരാട്ടം അവസാനിപ്പിക്കും. ആ കുട്ടിയുടെ അതിജീവനം വളരെ ശോഷിച്ചിരിക്കും. നേരെ മറിച്ച് ഒരു മുതിർന്ന മനുഷ്യനെ പൂർണ്ണമായി പരിശീലിപ്പിച്ച അതേ അതിജീവന ഉപകരണങ്ങളുമായി അതേ സാഹചര്യത്തിൽ വിട്ടാൽ ഒരുപക്ഷെ അയാൾക്ക് കുറേ കാലം കൂടി ജീവിക്കുവാൻ സാധിച്ചേക്കും. അതായത് മുതിർന്നവർ അതിജീവനത്തിന് പലതരത്തിലുള്ള ഉപാധികൾ സ്വീകരിക്കും. കൊച്ചുകുട്ടികൾ അവരുടെ നിലനിൽപ്പിനായി മറ്റുള്ളവരെ പൂർണ്ണമായും ആശ്രയിക്കുന്നു. ഭാഗികമായിട്ടല്ല, കുറച്ചുമല്ല, മിക്കവാറും അല്ല, പൂർണ്ണമായും അവർ ദൈവത്തിൽ ആശ്രയിക്കും. അതുകൊണ്ട് ധനികനായ ആ യുവാവ് യേശുവിനെ പൂർണ്ണമായി ആശ്രയിക്കേണ്ടതിന് എല്ലാം വിട്ട് തന്നെ അനുഗമിക്കുവാൻ യേശു ആഗ്രഹിച്ചു. അവന് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അവന് ഒന്നിനും കുറവുണ്ടായിരുന്നില്ല. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ അവന് സാധിക്കുമായിരുന്നു. അവനെല്ലാം വിറ്റാൽ പെട്ടെന്ന് അവൻ മറ്റൊരു വ്യക്തിയായി മാറി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഈ ധനികന് കൽപ്പനയുടെ തത്വവും അന്തസത്തയുമായ ദൈവത്തിലുള്ള ആശ്രയബോധം ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ത്യാഗം സഹിക്കാൻ ആ ധനികന് സാധിക്കുമായിരുന്നില്ല. നിത്യരാജ്യത്തെ പ്രാപിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ മത്തായിയുടെയും യോഹന്നാന്റെയും സുവിശേഷത്തിലെ യേശുവിൻ്റെ സന്ദേശം ഒന്നു തന്നെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ സന്ദേശം ആശ്രയത്വമാണ്. നിത്യ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രക്ഷയുടെ പദ്ധതി ഒരുക്കിയിരിക്കുന്നത് ഒറ്റ വാക്കിലാണ്, അതായത് ആശ്രയത്വത്തിൽ. മറ്റ് എന്തിനേക്കാളും ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത്. ആശ്രയിക്കുന്നതിനുള്ള ഇംഗ്ലീഷ് വാക്ക് അല്ലെങ്കിൽ ആംഗലേയ പദം ട്രസ്റ്റ് എന്നാണ്. ഉറച്ച് വിശ്വസിക്കുക എന്നൊക്കെ ചില ആളുകൾ അതിനെ വിവക്ഷിക്കാറുണ്ട്. ആശ്രയത്വം മറ്റെന്തിനേക്കാളും കർത്താവിൽ ആശ്രയിക്കുക. ഒരു കൊച്ചു കുട്ടിയായിരുന്നാലും എല്ലാം വിറ്റാലും അപ്പം കഴിച്ചാലും മുന്തിരിച്ചാറ് കുടിച്ചാലും യേശുവിൻ്റെ സന്ദേശം എപ്പോഴും ഒന്നു തന്നെയായിരുന്നു, എന്നെ ആശ്രയിക്കുക. അതുകൊണ്ട് നിത്യജീവൻ ലഭിക്കുവാനുള്ള രക്ഷയുടെ പദ്ധതികളുടെ സാരാംശം ഒറ്റ വാക്കിലേക്ക് നമ്മൾ ചുരുക്കുവാൻ ശ്രമിക്കുന്നത് ആശ്രിതത്വം അല്ലെങ്കിൽ ആശ്രയത്വം എന്ന ഈ ഒരു വാക്കിലേക്കാണ്. പ്രിയ സ്നേഹിത, യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതാരംഭം മുതൽ അവസാനം വരെ യേശുക്രിസ്തുവിലുള്ള ആശ്രയമാണ് രക്ഷയുടെ ആകത്തുക. പാപം, പ്രായശ്ചിത്തം, ഏറ്റുപറച്ചിൽ, സ്നാനം, പുതിയ ജീവിതം, നീതീകരണം, വിശുദ്ധീകരണം, പുനരുദ്ധാനം, മഹത്വീകരണം, എനിക്ക് നിത്യ ജീവിത പ്രവേശനത്തിനായി വേണ്ടതെല്ലാം ക്രിസ്തുവിനെ ആശ്രയിച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കുന്നു എൻ്റെ രക്ഷയുടെ മാർഗം. ഈ കർത്താവിൽ പൂർണ്ണമായ ആശ്രയത്വമില്ലാതെ ഒരു രക്ഷയും നമുക്ക് സാധിക്കുകയില്ല. ദൈവം തീക്ഷ്ണതയുള്ള ദൈവമാണ്. നമ്മുടെ പൂർണ്ണ സ്നേഹവും പൂർണ്ണ ഭക്തിയും പൂർണ്ണ മനസ്സും നമ്മുടെ പൂർണ്ണമായ കഴിവുകളും അവനിലേക്ക് ആശ്രയിക്കുവാൻ അല്ലെങ്കിൽ അതുകൊണ്ട് അവനിൽ ആശ്രയിക്കുവാൻ അവൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അവൻ നമ്മുടെ പൂർണ്ണ സത്ത, നമ്മളെ മുഴുവനായി ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷ എന്നത് എല്ലാ ദിവസവും ഓരോ മിനിറ്റിലും പൂർണ്ണമായും യേശുവിനെ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടിയുള്ള അവൻ്റെ മരണ നിമിത്തം അവൻ നമുക്ക് വേണ്ടി എല്ലാം തന്നതിനാൽ നാം അവന് എല്ലാം തിരികെ നൽകണം. നാം സന്തോഷത്തോടെ അനുസരണയുള്ള ഒരു ജീവിതം നയിക്കണമെന്ന് കർത്താവ് പറഞ്ഞതുവോ അല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്താൽ നമ്മൾ മുന്നോട്ട് പോകണമെന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത് നാം പൂർണ്ണമായും കർത്താവിൽ, അവൻ്റെ പ്രവൃത്തിയിൽ, അവൻ്റെ രക്തത്തിൽ, അവൻ്റെ മാർഗത്തിൽ നമ്മൾ ആശ്രയിക്കണം എന്നുള്ളതാണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ പൈലറ്റിനോട് പൂർണ്ണമായും അനുസരണയുള്ളവനാണ്. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടു, എൻ്റെ ഇരിപ്പിടം നേരെയാണെന്ന് ഉറപ്പാക്കി. ഫ്ലൈറ്റ് അറ്റൻഡറുകൾ വന്ന് അവരുടെ നിർദ്ദേശം നൽകുന്നതെല്ലാം ഞാൻ കണ്ടു കേട്ടു, അത് പാലിക്കുവാൻ ഞാൻ തയ്യാറെടുത്തു. ആ ഫ്ലൈറ്റിലുടനീളം പൈലറ്റ് എന്നെ ഒരു സീറ്റിൽ എത്തിച്ച് എൻ്റെ ബക്കിളപ്പ് ഒക്കെ ചെയ്യുവാൻ പറഞ്ഞാൽ ഞാനത് ചെയ്യും. ഞാൻ ആ പൈലറ്റിനോട് പൂർണ്ണമായും അനുസരണയുള്ളവനാണ്. എൻ്റെ ജീവിതം ആ വ്യക്തിയുടെ കൈകളിലാണ്. ഞാൻ പൂർണ്ണമായും പൈലറ്റിൻ്റെ കഴിവിനെ ആശ്രയിച്ചാണ് അതിൽ ഇരിക്കുന്നത്. ആകാശത്തിന് കീഴില്ല, അദൃശ്യമായ പാതയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തെ നിയന്ത്രിക്കുന്ന മനുഷ്യനായ വൈമാനികനോട് നമ്മുടെ പൂർണ്ണമായ വിധേയത്വവും നിയന്ത്രണവും അനുസരണവും നൽകുവാൻ നാം തയ്യാറാണെങ്കിൽ നമ്മുടെ കർത്താവും രക്ഷകനുമായ നിത്യ ജീവന്റെ മാർഗത്തിൽ നയിക്കുന്ന യേശു ക്രിസ്തുവിനെ എന്തുകൊണ്ട് പൂർണ്ണമായി ആശ്രയിക്കുവാൻ നമുക്ക് സാധിച്ചുകൂടാ? പ്രിയ സ്നേഹിത, കൽപ്പനയുടെ അനുസരണം ഒരിക്കലും സ്വർഗത്തിലേക്കുള്ള വഴിയല്ല. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു ജീവിക്കുന്നവരിൽ കാണേണ്ട ഒരു ഫലമാണ് അനുസരണം, കൽപ്പനയുടെ അനുസരണം. എനിക്കറിയാത്ത സ്വന്ത ജീവനെ പോലും രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു വൈമാനികനെ എനിക്കറിയില്ലാത്ത സ്വന്തം ജീവനെ പോലും രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു വൈമാനികനെ ഞാൻ അനുസരിക്കുന്നുവെങ്കിൽ എന്നെ അറിയുകയും എന്നെ സ്നേഹിക്കുകയും എൻ്റെ സ്വർഗീയ ആ വൈമാനികനെ ഞാൻ എത്രമാത്രം അനുസരിക്കണം, ഞാൻ എത്രമാത്രം വിശ്വസിക്കണം, വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ എത്രമാത്രം ആശ്രയിക്കണം. ഞാൻ അവനെ അറിയുകയും അവനെ സ്നേഹിക്കുകയും അവനെന്നെ അറിയുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നറിയുകയും ചെയ്യുന്നതിനാൽ ഞാൻ അനുസരിക്കുകയും പൂർണ്ണമായും വിശ്വസിക്കുകയും അതിൻ്റെ എല്ലാം ആകത്തുകയായി ഞാൻ കർത്താവിനെ ആശ്രയിച്ച് ജീവിതം നയിക്കുകയും ചെയ്യുന്നു. ആശ്രയിച്ച് ജീവിതം നയിക്കുക എന്നത് ഒരിക്കലും ഒരു കടമയല്ല, മറിച്ച് ഒരു പദവിയാണ്. സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതമാണത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ രക്ഷാ പദ്ധതി എന്നത് കർത്താവിലുള്ള ആശ്രയത്വമാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ തിരുവചന ചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കൂ, ദൈവത്തെ നമുക്ക് പിന്തുടരുവാൻ സാധിക്കുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ സാധിക്കുകയുള്ളൂ, ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ. ഈ ആശ്രയബോധത്തിലേക്ക്, ഈ ആശ്രയ ചിന്തയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം. നമ്മളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്ത നിങ്ങൾക്ക് മനസ്സിലായി, അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. ആശ്രയബോധത്തോടുകൂടെ നമുക്ക് നമ്മുടെ സ്വർഗീയ യാത്രയുടെ നായകനായ യേശു ക്രിസ്തുവിൽ നമുക്ക് പിന്തുടരാം. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, ഞങ്ങൾ പൂർണ്ണമായും അങ്ങയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയെ ഞങ്ങളെ ഓർപ്പിക്കുന്നുണ്ട്. നന്ദി പറയുന്നു പിതാവേ. ഈ സ്വർഗീയ കനാനിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ നയിക്കുന്ന വൈമാനികനായ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മുന്നോട്ടുള്ള ഗതിയെ ഞങ്ങൾ അറിയുന്നില്ല എങ്കിലും ആ പാപയെ ശരിക്കും മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ പിതാവേ അങ്ങയെ ഞങ്ങൾ ആശ്രയിക്കുന്നു. അങ്ങയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങയെ അനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. പിതാവേ ഞങ്ങളോട് കൂടിയിരിക്കണമേ. ഞങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അങ്ങയിൽ മാത്രം ആശ്രയിക്കുവാൻ, ഏതെല്ലാം സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് പ്രതികൂലമായോ എതിരായോ നിന്നോട്ടെ, അങ്ങയിൽ ആശ്രയിക്കുവാൻ ഞങ്ങൾ സഹായിക്കണമേ. ഞങ്ങളോട് അങ്ങ് കൃപ ചൊരിയുമാറാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതെങ്കിൽ നന്ദി പറയുന്നു. സകലവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധരായ പിതാവേ, ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-3-1 നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ്മ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.